അടുത്തത് ചോദിച്ചൊരു ചോദ്യം, ഇപ്പോ നമ്മൾ അവർ പ്രാർത്ഥിച്ചിരുന്നു ആരാധിച്ചിരുന്നു എന്നൊക്കെ എന്താ പറയാ എന്ന വാക്കിന്റെ ദുആ എന്ന പദത്തിന്റെ അർത്ഥം പറഞ്ഞപ്പോൾ അതിനർത്ഥം വെച്ചു അങ്ങനെ. അപ്പം അവര് പലപ്പോഴും പറയാറുള്ളത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല എന്നാണ്, ഞങ്ങൾ സഹായം ചോദിച്ചു എന്നാണ്. പക്ഷേ അതിന്റെ ഒരു നാട്ടിലത്തെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് പറയാണ്, ഞാന് അവരുടെ അറിയപ്പെട്ട ഒരു ഒരു മുസ്ലിയാര് പറഞ്ഞത് കേട്ടതാണ്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ പ്രാർത്ഥന ഈ സമതിയത്ത് അതുപോലെയുള്ള കാര്യങ്ങളൊന്നും വിശ്വസിച്ചുകൊണ്ടല്ല, അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പൊ പ്രാർത്ഥന എന്ന് തന്നെ അവരുടെ ചില പ്രയോഗങ്ങൾ വ്യാപകമായിട്ട് അവർ പ്രഖ്യാപിക്കുന്നില്ലെങ്കിലും പ്രാർത്ഥന എന്ന പ്രയോഗങ്ങളൊക്കെ ചില ഗ്രന്ഥങ്ങളിലൊക്കെ സ്ഥിരപ്പെട്ടതാണ്. അതൊന്ന്. രണ്ട്, അറബി ഭാഷയിൽ ദുആ എന്ന പദത്തിന് ധാരാളം അർത്ഥങ്ങളുണ്ട്. പണ്ഡിതന്മാർ തന്നെ സാധാരണ പഠിപ്പിക്കുമ്പം പറയാറുണ്ട് ദുആ രണ്ട് ഖിസ്മാണ്, ഒന്ന് ദുആ ഉൽ മസ്അല, രണ്ട് ദുആ ഉൽ ഇബാദ. അതായത് ആരാധന എന്ന അർത്ഥത്തിൽ ഖുർആനിൽ എന്തുണ്ട്? ദുആ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സഹായ തേട്ടം എന്ന അർത്ഥത്തിലും ദുആ വന്നിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ഉദ്ധരിക്കുന്ന അല്ലെങ്കിൽ തർക്ക വിഷയമുള്ള ഇസ്തിഗാസ, ആ സഹായ ചോദ്യം ആയിരുന്നു മക്ക മുശ്രിക്കീങ്ങൾ സഹായം ഇസ്തിഗാസ നടത്തിയ ആ ദുആവും ഈ ദുആവും ഈ നിലക്ക് ഒരേ അർത്ഥത്തിൽ തന്നെയായിരുന്നു. നോക്കൂ, നിങ്ങൾ ഫഇദാ റഖിബു ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അതായത് കപ്പലിൽ കയറി കഴിഞ്ഞാൽ അവർ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു അല്ലേ. ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി ഇദാഹും മുശ്രിക്കൂൻ, എന്നാൽ ബർറിലേക്ക് കരയിലേക്ക് അള്ളാഹു രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ അവർ ശിർക്ക് ചെയ്യും. ഏതിൽ? ദുആഇൽ. ആ ദുആ ആരാധിച്ചിരുന്നു എന്ന അർത്ഥമാണോ അല്ല രക്ഷപ്പെടാൻ വേണ്ടി സഹായം ചോദിച്ചിരുന്നു എന്ന അർത്ഥമാണോ? മനസ്സിലായില്ലേ? അപ്പൊ അവിടെ ശരിക്ക് സഹായം ചോദിച്ചു എന്ന അർത്ഥം തന്നെയാണ്. പിന്നെ വേറൊരു വിഷയം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല, നവാഖതുൽ ഇസ്ലാം എന്ന ദർസ് ഒരു ക്ലാസ് എടുത്തപ്പോ ഈ വിഷയത്തിൽ അടിസ്ഥാനപരമായി കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്ക് തർക്കമില്ലാത്തൊരു വിഷയമാണ്, ഇതിന്റെ അടിസ്ഥാനം അങ്ങനെയാണ്. അത് എപ്പോഴാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ചർച്ച ചെയ്തത്? ഈ ഖബറാളികൾക്കിലേക്ക് വന്നിട്ട് എന്റെ രോഗിക്ക് ശിഫയായി കഴിഞ്ഞാൽ, എനിക്ക് നഷ്ടപ്പെട്ട കാര്യം തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ, ഇതാ താങ്കൾക്ക് ഈ വലിയന്റെ ഈ മഖാമിലേക്ക് ഞാൻ ഇത്ര നേർച്ച നേരുന്നു, ഈ നേർച്ചയെ കുറിച്ച് ലോക ഫുഖഹാക്കൾ അംഗീകരിച്ച ഒരു പണ്ഡിതനാണ് ഇബ്നു നുജൈം അൽ ഹനഫി. അദ്ദേഹത്തിന്റെ അൽ ബഹ്റു റായിഖ് ഷർഹു കൻസ് ദഖായിഖിൽ പറയുന്നു, ഈ ഇസ്തിഗാസ ചെയ്തുകൊണ്ടുള്ള ഈ നേർച്ച ബാത്തിലുൻ ബിൽ ഇജ്മാ, അതായത് ഇജ്മാ പ്രകാരം അത് ബാത്തിലാണെന്ന്, തർക്ക വിഷയമേ അല്ലത്. പിന്നീട് ചില പണ്ഡിതന്മാർ ചില വ്യക്തികൾ ശരിക്ക് തർക്കമുണ്ടാക്കിയതാണ്, അതായത് അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട രൂപത്തിലുള്ള ഒരു സഹായ തേട്ടം അത് വിശ്വത്തിന്റെ സൃഷ്ടികൾക്ക് വകവച്ചു കൊടുത്താൽ അത് ശിർക്കായി മാറി. എന്തുകൊണ്ടാണ് ഇപ്പൊ ഇമാം ഇബ്നു നജീബുൽ ഹനഫി റഹ്മഹുള്ള ആ ഭാഗത്ത് ഇങ്ങനെയുള്ള സഹായ സ്വരത്തിൽ നേരുന്ന ഈ നേർച്ച ബാത്തിലാണെന്ന് പറയാനുള്ള ഒരു കാരണം തിരിച്ചെന്നറിയോ? ഇതാണ് അദ്ദേഹം പറഞ്ഞത്. നസ്ർ ഈ നേർച്ച എന്താണ്? ഇബാദത്താണ്. അത് ഒരു മഖ്ലൂഖിനും പറ്റില്ല. അപ്പോ എല്ലാ കാലഘട്ടങ്ങളിലും ഈ ശിർക്ക് ചെയ്യുന്നവർ എന്താണ് അതിനെ ന്യായീകരിക്കും. അപ്പൊ അതിനെ ഖുർആനിലൂടെയും അവർ അംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങളിലൂടെയും നമുക്ക് അത് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. ഇതാണ് നിന്റെ ഒരു ഒന്നാം ചോദ്യത്തിന് ഉത്തരം.
തക്ഫീറുമായി ബന്ധപ്പെട്ടാണ് സംശയമുള്ളത്. നിങ്ങൾ പറഞ്ഞു, പിന്നെ വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. പിന്നെ പണ്ഡിതന്മാര് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തതുമാണ്. അപ്പം പിന്നെ ഇവിടെ ഷിയാക്കളുണ്ടല്ലോ സൗദിയിലും, മുസ്ലിങ്ങളായിട്ടാണ് പൊതുവെ അവരെ എണ്ണുന്നു. പക്ഷെ അതിലുള്ള ചില വിഭാഗങ്ങൾ വളരെ കടുത്ത പിന്നെ പിഴച്ചുപോയ വിശ്വാസികളുണ്ട് എന്ന് അറിയാൻ കഴിയുന്നുണ്ട്. അപ്പം അവരോടുള്ള അഹ്ലുസുന്നന്റെ സമീപനം എന്താണ്? ഒന്ന്. രണ്ടാമത്തത്, തക്ഫീർ നടത്തിയ അഹ്ലുസുന്നന്റെ പണ്ഡിതന്മാർ തക്ഫീർ നടത്തിയ വിഭാഗങ്ങൾ ഖാദിയാനികളെ പോലെ വേറെ ഏതെങ്കിലും ഖാദിയാനികൾ, അതായത് മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനിന്റെ ആ ഗ്രൂപ്പ് പോലെ വേറെ ഏതെങ്കിലും പ്രബലമായ വിഭാഗങ്ങൾ ഇന്നിപ്പം നിലവിൽ ഉണ്ടോ തക്ഫീർ നടത്തപ്പെട്ട വിഭാഗങ്ങൾ എന്നാണ് അറിയാം.
ഇവിടെ ചോദിച്ചത് തക്ഫീറിന്റെ വിഷയം പറഞ്ഞു. അപ്പോൾ ഷിയാക്കളോട് നമ്മൾ അലുസുന്ന സ്വീകരിച്ച നിലപാട് എന്താണ്? ഷിയാക്കളുടെ വിഷയത്തിലും പറയേണ്ടതാണ്. അതായത് നമ്മളിപ്പം സൂഫിയാക്കളെ കുറിച്ച് പറയുമ്പം അതിനേക്കാളും കടുപ്പം പിടിച്ച ഈ ബിദാത്തികളൊക്കെ അനാചാരങ്ങളൊക്കെ ചെയ്യുന്നവരാണ് ഷിയാക്കള് ആണല്ലോ. എന്നിട്ട് പോലും ഷിയാക്കളുടെ എല്ലാ വിഭാഗക്കാരും ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, കുഫ്ഫാറുകളാണെന്ന് അലുസുന്ന പണ്ഡിതന്മാർ പ്രഖ്യാപിച്ചിട്ടില്ല. കാരണം ഷിയാക്കളിലെ ഇമാം ഇബ്നു ജൗസിന്റെ ഗ്രന്ഥം പറഞ്ഞല്ലോ, എന്താണ് തൽബീസ് ഇബ്ലീസ്. ഹിജ്റ 597 ഇമാം ഇബ്നു ജൗസ് മരണപ്പെടുന്നത്, അതായത് 6 നൂറ്റാണ്ടിൽ. ആ കാലഘട്ടത്തിൽ എഴുതി ഇമാം ഇബ്നു ജൗസി ഷിയാക്കളുടെ ഗ്രൂപ്പുകൾ പറയുന്നുണ്ട്. ഇബ്നു ജൗസി 23 ഗ്രൂപ്പുകൾ ആ കാലഘട്ടത്തിൽ ഷിയാക്കൾക്ക് ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ എന്താണ്, അനുസിനോട് അല്പം അടുത്ത ഷിയാക്കളുണ്ട്, വളരെ വിദൂരം പിന്നെ പിഴച്ചു പോയ ഷിയാക്കളുണ്ട്, പല ആദർശ പിന്നെ വിവാഹക്കര ഷിയാക്കളുണ്ട്. അപ്പോ എല്ലാവർക്കും ഒരേ ഹുക്മ് കൊടുക്കാൻ പറ്റില്ല. പണ്ഡിതന്മാര് ബോധവൽക്കരണം നടത്തി, ഇഖാമത്തുൽ ഹജ്ജ് ചെയ്ത്, തെളിവുകളൊക്കെ നിരത്തി, സമ്മതിച്ചുകൊണ്ട് ഒരു വിഭാഗത്തെ, ഒരു ചില വ്യക്തികളെ കാഫിറാക്കിയിട്ടുണ്ടെങ്കിൽ അവർ കാഫിറുകളെന്ന് നമുക്ക് പറയാം. അല്ലാതെ ഷിയാക്കൾക്ക് മൊത്തത്തിൽ ഒരു ഹുക്മ് നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല. അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലെ ഖുറാഫികൾക്കും അങ്ങനെ ഒരു പൊതു ഹുക്മ് കൊടുക്കാൻ പറ്റില്ല. ഖാദിയാനികൾ നിങ്ങൾക്കറിയാലോ, ഖാദിയാനികൾ നുബുവത്ത് അംഗീകരിക്കാത്ത അല്ലെങ്കിൽ വേറൊരു പ്രവാചകനുണ്ട്, മുഹമ്മദ് നബി സല്ലം ഖാത്തമുൻ നബീനല്ല, അല്ലെങ്കിൽ അന്ത്യപ്രവാചകനല്ല, മിർസ ഗുലാം ഖാദിയാനിയാണെന്ന് അടിസ്ഥാന മുസ്ലിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ലാത്ത, തർക്കമില്ലാത്ത ഒരു പച്ചയായ ഒരു കുഫ്റാണ് അവർ പറഞ്ഞത്. ഇസ്ലാമിൽ നിന്ന് തീർച്ചയായും പുറത്തു പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുപോലെയുള്ള പണ്ഡിതന്മാര് കുഫ്ഫാറുകളാക്കി ചില വിവാഹക്കാരെന്ന് ചോദിച്ചാൽ, ഇപ്പം ഷിയാക്കളില് അലി റളിയല്ലാഹു അൻഹുവിനെ ഇലാഹാക്കി, അതായത് ദൈവമാണ് എന്ന് പച്ചയായി പറഞ്ഞ ചില ഓലാത്തുകളായ റവാഫിദുകളെ പിന്നെ പണ്ഡിതന്മാർ, സലഫി പണ്ഡിതന്മാര് കുഫ്ഫാറുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പിന്നെ ഗ്രൂപ്പിൽപ്പെട്ട, വിഭാഗത്തിൽപ്പെട്ട ഒരു അപകടകാരികളായ ഷിയാക്കളാണ് അലവികൾ. അലവികൾ, അതായത് അലവികൾ എന്ന് പറഞ്ഞാല് അലി റളിയല്ലാഹു അൻഹു ഇലാഹാണെന്ന് പറഞ്ഞ ഒരു വിഭാഗമാണ്. അവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് പണ്ഡിതന്മാര് പ്രഖ്യാപിച്ചിട്ടുണ്ട്.
ودليل الملائكة قوله تعالى ولا يأمركم أن تتخذوا الملائكة والنبيين أربابا ഇവിട അർബാബൻ എന്നാണ് ഈ ആയത്തിൽ പ്രയോഗിച്ചിട്ടുള്ളത്. എന്നാ മക്കാ മുശ്രിക്കുകളെല്ലാം റുബൂബിയത്തിൽ ഏകദേശം നല്ല വിശ്വാസമുള്ള അംഗീകരിച്ചിരുന്നവരായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാണ് ഇവിടെ അർബാബൻ എന്നുള്ള വാചകം സ്യൂട്ടാക? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തേത്, ഈ റുബൂബിയത്ത് ഉലൂഹിയത്ത്, ഒരു സംഗതി റുബൂബിയത്തിൽപ്പെട്ടതാണ് അല്ലെങ്കിൽ ഒരു സംഗതി ഉലൂഹിയത്തിൽപ്പെട്ടതാണ് എന്ന് എങ്ങനെയാണ് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കുന്നത്?
ഒന്നാമത്തെ ചോദ്യം, അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്ത് ആലി ഇംറാൻ പറഞ്ഞ ഒരു ആയത്താണ്. മൂന്നാമത്തെ കാര്യം വിശദീകരിച്ചുമ്പോൾ ഉദ്ധരിച്ച ഒരു ആയത്താണ്, വലായ മുറക്കും അൻ തത്തഖിദുൽ മലായികത്ത വന്നബിയീന അർബാബ. അതായത് നബുവത്തും കിതാബൊക്കെ നൽകപ്പെട്ട ഒരു പ്രവാചകനും അല്ലാഹു അല്ലാത്തവരായ മലക്കുകൾ പ്രവാചകന്മാരെ റബ്ബുകളാക്കാൻ ഒരു പ്രവാചകനും കൽപ്പിച്ചിട്ടില്ല, കൽപ്പിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഇവരെ റബ്ബുകളാക്കിയിരുന്നോ? നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഒന്നാമത്തെ കായികയില്, ബഹുദൈവ വിശ്വാസികള് അള്ളാഹു അല്ലാത്തവരായ ഈ ആരാധ്യന്മാര് വിഗ്രഹങ്ങള് റബ്ബുകളാണെന്നോ ഖാലിക്കുകളാണെന്നോ ഒന്നും വിശ്വസിച്ചിട്ടില്ല പറഞ്ഞല്ലോ. അപ്പൊ ഈ ആയത്തിന്റെ അർത്ഥം എന്താണ്? ഇവിടെയാണ് പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നത്. പലപ്പോഴും പല നുസൂസുകളിലും ഹദീസുകളിലും ആയത്തുകളിലും വന്ന റബ്ബിന്റെ അർത്ഥം അവിടെ രക്ഷകർത്താവ് എന്ന അർത്ഥമല്ല, മറിച്ച് ആരാധ്യൻ എന്ന അർത്ഥമാണ്. അപ്പൊ ഇവിടെ ആരാധ്യന്മാരായി സ്വീകരിക്കാൻ ഒരു പ്രവാചകനും കൽപ്പിച്ചിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഏതുപോലെ നമുക്കറിയാം റസൂലുൽ തലാത്ത നേരത്തെ സൂചിപ്പിച്ചു അതിന്റെ അർത്ഥം എന്താണ്, മൂന്ന് ചോദ്യങ്ങൾ ഖബർ ചോദിക്കപ്പെടുന്ന മൂന്ന് ചോദ്യങ്ങൾ. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താണ്, മൻ റബ്ബുക്ക എന്നാണ്, മൻ മഅബൂദുക്ക എന്നാണ് ചോദിക്കുന്നത്, എന്റെ റബ്ബ് ആരാണെന്ന്. വേണമെങ്കിൽ എല്ലാ മുശ്രിക്കിനും പറയാം ഞങ്ങളെല്ലാവരും റബ്ബായിട്ട് അംഗീകരിക്കുന്നത് അള്ളാഹുവാണ്, അള്ളാഹുവാണ് പ്രപഞ്ച സൃഷ്ടാവ് നിയന്താവ്. അവിടെ റബ്ബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൻ മഅബൂദുക, നിന്റെ ആരാധ്യൻ ആരാണ്, സൃഷ്ടാവ് ആരാണെന്നതിലെന്തില്ല, വലിയ തർക്കമൊന്നുമില്ല. ബഹുഭൂരിഭാഗം അറബികളാകട്ടെ മനുഷ്യന്മാരാകട്ടെ മനുഷ്യകുലം അംഗീകരിക്കുന്ന തത്വമാണ് സൃഷ്ടാവ് ഒന്നാണ്. പക്ഷെ ആരാധിക്കപ്പെടുന്നവൻ ആരാണ്, അവിടെയാണ് തർക്കം. അപ്പോൾ ഇവിടെ മൻ റബ്ബുക്ക ആരാധ്യ, നീ ആരാധിച്ചിരുന്ന നിന്റെ റബ്ബ് ആരാണ് എന്നാണ് അതിന്റെ ഉദ്ദേശം. രണ്ടാമത്തെ ചോദ്യം, തൗഹീദുൽ ഉലൂഹിയ തൗഹീദുർ റുബൂബിയ, പലപ്പോഴും നമ്മൾ പല ക്ലാസ്സുകളിൽ ഇങ്ങനെ അറബി പദങ്ങൾ കേൾക്കാറുണ്ട്, എങ്ങനെയാണ് എളുപ്പത്തിൽ വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുക. ഇവിടെ പണ്ഡിതന്മാർ വളരെ എളുപ്പത്തിൽ അർത്ഥം കൊടുക്കാറുണ്ട്, തൗഹീദുർ റുബൂബിയ എന്ന് പറഞ്ഞാൽ തൗഹീദുല്ലാഹി ബി അഫ്ആലിഹി, അള്ളാഹുവിന്റെ അഫ്ആലി അള്ളാഹുവിന് മാത്രം സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റേതാണെന്ന് മാത്രം, അള്ളാഹുവിന് മാത്രം ഖാസ് ആണെന്ന് വിശ്വസിക്കുക. ശരി, അള്ളാഹുവിന്റെ അഫ്ആൽ എന്ന് പറഞ്ഞ അർത്ഥം അള്ളാഹുവിന്റെ പ്രവൃത്തികൾ, അള്ളാഹുവിന്റെ ഗുണങ്ങൾ. ഇപ്പൊ അള്ളാഹു റബ്ബാണ്, അള്ളാഹു ഖാലിഖാണ്, അള്ളാഹു മുദബ്ബിറാണ് നിയന്താവാണ്. ഇത് അള്ളാഹുവിന്റെ റുബൂബിയത്തുമായി ബന്ധപ്പെട്ട ഗുണവിശേഷണങ്ങളാണ്. ഇത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. അതാണ് തൗഹീദു അർറുബൂബിയ. തൗഹീദുൽ ഉലൂഹിയ എന്ന് പറഞ്ഞാൽ തൗഹീദുല്ലാഹി ബി അഫ്ആലിൽ ഇബാദ്, അടിമകളുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിന് മാത്രം സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഏകനാക്കുക. അപ്പം സൃഷ്ടികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാണ് എന്ത്, തൗഹീദുൽ ഉലൂഹിയ. അള്ളാഹുവിന്റെ പ്രവർത്തികളുമായി ബന്ധപ്പെട്ട ഏകദൈവ വിശ്വാസമാണ് ഏത്, തൗഹീദു അർറുബൂബിയാണ്. പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഒന്ന് സൃഷ്ടികളുടെ പ്രവർത്തനങ്ങളുമായി ആ പ്രവർത്തനങ്ങൾ അള്ളാഹുവിന് മാത്രം നമ്മൾ ഇബാദത്തായി സമർപ്പിക്കുക, തൗഹീദുൽ ഉലൂഹിയ. അള്ളാഹുവിന്റെ അഫ്ആലുകൾ പ്രവർത്തികൾ അത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണെന്ന് വിശ്വസിക്കുക, അതാണ് തൗഹീദു അർറുബൂബിയ. പലപ്പോഴും കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടതാണ് തൗഹീദുൽ ഉലൂഹിയ. തൗഹീദുൽ ഉലൂഹിയ, തൗഹീദുൽ ഉലൂഹിയക്ക് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ കർമ്മങ്ങൾ അള്ളാഹുവിന് മാത്രം ഇഖ്ലാസോടെ സമർപ്പിക്കുക, ആ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ മാത്രം അവകാശമാണ്, അള്ളാഹുവിനകവർക്ക് സമർപ്പിക്കാൻ പാടില്ലെന്ന് വിശ്വസിക്കുക. അപ്പോൾ ഇത് രണ്ട് വശങ്ങളുണ്ട്, ഇതാണ് എളുപ്പത്തിൽ പറയാൻ പറ്റുന്നത്.